പാഠം 14. ഇസ്രായേലിലെ പ്രവാചകന്മാർ. ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാൻ രാജാക്കന്മാരെ നൽകി. അവർ ശത്രുക്കളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിച്ചു. സമ്പത്തും സമൃദ്ധിയും കളിയാടി ജെറുസലേം ദൈവാലയവും പണികഴിപ്പിച്ചു. എന്നാൽ ദൈവത്തോടുള്ള വിശ്വസ്തത ജനങ്ങളിൽ കുറഞ്ഞുവന്നു. രാജാവും കൂട്ടാളികളും മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. സത്യദൈവത്തെ മറന്ന് അവർ അന്യദേവന്മാരെ ആരാധിക്കാൻ തുടങ്ങി. ജനം അധാർമികതയിൽ മുഴുകി ജീവിച്ചു. ഇങ്ങനെ ദൈവത്തെ മറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയ ഇസ്രായേൽക്കാരെ ദൈവത്തിങ്കലേക്ക് തിരികെ കൊണ്ടുവരാൻ നിയോഗിക്കപ്പെട്ടവരാണ് പ്രവാചകന്മാർ. പ്രവാചകന്മാർ എന്ന വാക്കിൻ്റെ സാധാരണ അർത്ഥം ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്ന വ്യക്തി എന്നാണ്. ഇസ്രായേലിലെ പ്രവാചകന്മാർ ഇസ്രായേലിൻ്റെ തെറ്റുകൾ അവരെ ബോധ്യപ്പെടുത്തി, കഠിനമായി അവരെ കുറ്റപ്പെടുത്തി, പശ്ചാത്തപിച്ചില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും എന്ന മുന്നറിയിപ്പും നൽകി. ഹൃദയപരിവർത്തനം നടത്തി നന്മയുടെ വഴിയിലേക്ക് തിരിച്ചുവരാനുള്ള ആഹ്വാനമാണ് അവർ ജനത്തിന് നൽകിയത്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ പ്രവാചകന്മാർ ഏറെയുണ്ട്. മിക്ക പ്രവാചകന്മാരുടെയും പേരുകളിലുള്ള ഗ്രന്ഥങ്ങൾ പഴയ നിയമത്തിലുണ്ട്. ഏശയ്യ, ജെറമിയ, എസക്കിയേൽ, ദാനിയേൽ എന്നീ പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങൾ താരതമ്യേന വലിയവയാണ്. ഇവർക്ക് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിരുന്ന ദൗത്യം വലുതായിരുന്നു. ഇവർ നാലു പേരും വലിയ പ്രവാചകരെന്ന് അറിയപ്പെടുന്നു. വളരെ ചെറിയ പുസ്തകങ്ങളാണ് മറ്റ് 12 പ്രവാചകന്മാരുടെ പേരിലുള്ളത്. ഹോസിയ, ജോയേൽ, ആമോസ്, ഒബാദിയ, യോന, മിക്ക, നാഹും, ഹബക്കുക്ക്, സെഫാനിയ, ഹഗ്ഗായി, സഖറിയ, മലാക്കി എന്നിവരാണ് അവർ. ഇവർ ചെറിയ പ്രവാചകരെന്ന് അറിയപ്പെടുന്നു. വലിയ പ്രവാചകരും പുസ്തകങ്ങളുടെ പേരിൽ അറിയപ്പെടാത്തവരുമായ പ്രവാചകരും ഇസ്രായേലിലുണ്ട്. അവരിൽ പ്രധാനികൾ ഏലിയ, ഏലീഷ എന്നിവരാണ്. ഇവരുടെ പ്രവർത്തനങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലാണ് കാണുന്നത്. വേറെയും നിരവധി പ്രവാചകന്മാർ ഇസ്രായേലിൽ പ്രവർത്തിച്ചിരുന്നു. പ്രവാചകന്മാർ പലപ്പോഴായി പ്രഘോഷിച്ച കാര്യങ്ങൾ അവരുടെ ശിഷ്യന്മാർ ശേഖരിച്ച് പുസ്തകരൂപത്തിലാക്കിയതാണ്. ഇസ്രായേലിൻ്റെ ഒരു കാലഘട്ടത്തിലെ ചരിത്രവും പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവരിൽ ശ്രദ്ധേയമായ പ്രബോധനങ്ങൾ നൽകിയ പ്രവാചകന്മാർ താഴെ പറയുന്നവരാണ്. പ്രധാനപ്പെട്ട പ്രവാചകന്മാർ: ഏലിയ. ഇസ്രായേലിലെ ആഹാബ് രാജാവ് ബാൽദേവന് ക്ഷേത്രം പണിയുകയും രണ്ടു മക്കളെ ദേവന് ബലിയർപ്പിക്കുകയും ചെയ്തു. രാജാവിൻ്റെ വിഗ്രഹാരാധനയ്ക്ക് ശിക്ഷ ലഭിക്കുമെന്ന് പ്രവാചകനായ ഏലിയ അറിയിച്ചു. അനുതപിച്ച് കർത്താവായ ദൈവത്തിങ്കലേക്ക് തിരികെ വരാൻ അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. ബാൽദേവൻ്റെ പ്രവാചകന്മാരെ ഏലിയ വെല്ലുവിളിച്ചു. അവർ അർപ്പിച്ച ബലി ദേവൻ സ്വീകരിച്ചില്ല. എന്നാൽ ഏലിയ ബലിയർപ്പിച്ചപ്പോൾ ദൈവം പ്രാർത്ഥന കേട്ടു. ഉടനെ അഗ്നി ഇറങ്ങി, ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചെയ്തു. ഇതുകണ്ടു ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. ഇങ്ങനെ ഇസ്രായേൽ ജനത്തെ സത്യദൈവവിശ്വാസത്തിൽ ഉറപ്പിക്കാൻ പ്രവർത്തിച്ച പ്രവാചകനാണ് ഏലിയ. ഏലിയ പ്രവാചകനു ശേഷം തൽസ്ഥാനത്ത് പ്രവർത്തിച്ചത് ഏലീഷ പ്രവാചകനാണ്. കഷ്ടപ്പെടുന്നവരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം ഏലീഷായിലൂടെ പ്രകടമാക്കി. പല അത്ഭുത പ്രവൃത്തികളും ഏലീഷ ചെയ്തു. ഏശയ്യ. ജെറുസലേം സ്വദേശിയാണ് ഇദ്ദേഹം. ഏശയ്യയ്ക്ക് ലഭിച്ച ദൈവദർശനത്തിലൂടെ ദൈവത്തിൻ്റെ പരമപരിശുദ്ധിയെക്കുറിച്ചുള്ള അനുഭവം അദ്ദേഹത്തിന് ലഭിച്ചു. വിശുദ്ധീകരിക്കുന്ന അഗ്നി കൊണ്ട് ദൈവം ഏശയ്യായുടെ നാവിനെ പരിശുദ്ധമാക്കി. ദൈവത്തെ അവഗണിക്കുന്ന ഒരു ജനത്തെ ഏശയ്യ ചിത്രീകരിക്കുന്നു. ദൈവത്തെ മറന്ന് അവിടുത്തെ കൽപ്പനകൾ പാലിക്കാതെ ഇസ്രായേൽ ജനം വഴിതെറ്റിപ്പോയെന്ന് അദ്ദേഹം വിലപിക്കുന്നു. അനീതിയും അധർമ്മവും രാജ്യത്ത് പെരുകി. നീതിനിഷേധവും വഞ്ചനയും അസത്യവും കാപട്യവും ദൈവനിന്ദയും അഹങ്കാരവും കൊണ്ട് നാട് നിറഞ്ഞു. ഇവയ്ക്കെല്ലാം എതിരെ ഏശയ്യ പ്രവചിക്കുന്നു. ലോകത്തെ മുഴുവൻ സമുദ്ധരിക്കാൻ കഴിവുള്ള രക്ഷകന്റെ ആഗമനത്തെക്കുറിച്ചുള്ള പ്രവചനവും അദ്ദേഹം നടത്തുന്നു. അനന്തമായ ദൈവസ്നേഹം, മാനസാന്തരം, പ്രത്യാശയുടെ ദിനങ്ങൾ എന്നിവയാണ് ഈ പ്രവാചകൻ നൽകുന്ന മറ്റു ചില ചിന്തകൾ. ജെറേമിയ. പാപത്തിൽ മുഴുകിയ ഇസ്രായേൽ ജനത്തിന് സംഭവിക്കാൻ പോകുന്ന അടിമത്തത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ ദൈവം നിയോഗിച്ച പ്രവാചകനാണ് ജെറേമിയ. ബാലനായിരുന്ന ജെറേമിയയെ കർത്താവ് വിളിച്ച് വിശുദ്ധീകരിച്ച് ശക്തിപ്പെടുത്തി. കർത്താവിൻ്റെ സന്ദേശം ജനത്തെ അറിയിക്കുന്നതിനായി അയച്ചു. അവിടുന്ന് അവൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ഞാൻ നിന്നെ അവരോധിച്ചിരിക്കുന്നു. ജനങ്ങളുടെ ധാർമ്മിക അധപ്പതനത്തിനും സമൂഹത്തിലെ അനീതിക്കുമെതിരെ അദ്ദേഹം ശക്തിയോടെ പ്രസംഗിച്ചു. പുറമേ ദൈവഭക്തിയും അകമേ കാപട്യവും വഞ്ചനയും നിറഞ്ഞ അവസ്ഥയെ ദൈവം വെറുക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. ദൈവാലയത്തിനും അവിടുത്തെ ഭക്തകർമ്മങ്ങൾക്കും അർത്ഥം ലഭിക്കുന്നത് നീതിയും സൗഹാർദ്ദതയും പരസ്പര സ്നേഹവും സമൂഹത്തിൽ വളർന്നു വരുമ്പോഴാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ദൈവമേൽപ്പിച്ച ദൗത്യത്തോട് പരിപൂർണ വിശ്വസ്തത പാലിച്ചതിൻ്റെ പേരിൽ ശാരീരികമായും മാനസികമായും ഏറെ പീഡകൾ അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നു. എസക്കിയേൽ. ബാബിലോൺ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തെ പ്രത്യാശയിലേക്ക് നയിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ദൗത്യം. പ്രവചനങ്ങൾ, പ്രതീകങ്ങൾ, ഉപമകൾ, അടയാളങ്ങൾ എന്നിവ വഴി അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചു. ഒരു പുതിയ സമൂഹമായി ഇസ്രായേൽ വളരും. യഥാർത്ഥ ഇടയൻ അവരെ നയിക്കാനെത്തും. ദൈവത്തിൻ്റെ ആത്മാവ് ഇസ്രായേലിന് നവജീവൻ നൽകും. പുതിയ ദൈവാലയം നിർമ്മിക്കപ്പെടും. ദൈവമഹത്വം തിരികെ വരും എന്നിങ്ങനെ പ്രത്യാശയുടെ സന്ദേശങ്ങളാണ് അദ്ദേഹം നൽകിയത്. സഭാപ്രബോധകർ. പഴയ നിയമജനത്തെ നേരായ വഴിയിലൂടെ നയിക്കാൻ പരിശ്രമിച്ചവരാണ് പ്രവാചകന്മാർ. അതുപോലെ പുതിയ നിയമജനതയായ സഭാസമൂഹത്തിന് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നവരാണ് സഭാപ്രബോധകർ. എല്ലാ പ്രവചനങ്ങളും പൂർത്തിയാക്കിയ ഈശോയുടെ പ്രബോധനങ്ങൾ പാലിച്ച് ജീവിക്കേണ്ടവരാണ് സഭാമക്കൾ. അവ എങ്ങനെ പാലിക്കണമെന്ന് അപ്പസ്തോലന്മാർ ആദിമ ക്രൈസ്തവരെ പഠിപ്പിച്ചു. പൗലോസ് ലീഹായുടെയും മറ്റും ലേഖനങ്ങളിൽ ഇക്കാര്യങ്ങൾ വിശദമായി കാണാം. ഈശോ സ്ഥാപിച്ച തിരുസഭ വളർന്നു വന്നപ്പോൾ ചില തെറ്റായ പഠനങ്ങളും തത്വങ്ങളും ഉയർന്നു വന്നു. അവയെ തിരുത്താനും ശരിയായത് പഠിപ്പിക്കാനും സഭാപ്രബോധകർ മുന്നോട്ട് വന്നു. വിശ്വാസപരമായി തെറ്റുകൾ സംഭവിച്ചപ്പോൾ അവ ചൂണ്ടിക്കാണിക്കാനും വിശ്വാസികളെ നേർവഴിയിലേക്ക് നയിക്കാനും അവർക്ക് കഴിഞ്ഞു. ആദിമ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന സഭാപിതാക്കന്മാർ സഭാപ്രബോധകരിൽ പ്രധാനികളാണ്. വിശുദ്ധരും വിജ്ഞാനികളുമായ അവരിൽ പ്രധാനപ്പെട്ടവർ ഇറനേവൂസ്, സിപ്രിയാൻ, അംബ്രോസ്, അഗസ്റ്റിൻ, ബേസിൽ, അത്തനേഷ്യസ്, അപ്രൈം, ജെറോം, ജോൺ ക്രിസോസ്തോം തുടങ്ങിയവരാണ്. മറ്റ് സഭാപിതാക്കന്മാരും സഭാപണ്ഡിതന്മാരുമൊക്കെ ഗ്രന്ഥങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും സഭാമക്കൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളവരാണ്. ആധുനിക കാലത്ത് സഭാതനയരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും സംശയങ്ങൾ അകറ്റാനും സഹായിക്കുന്ന തിരുവെഴുത്തുകൾ മാർപ്പാപ്പന്മാർ പുറപ്പെടുവിക്കാറുണ്ട്. ഈശോയുടെ കൽപ്പനയനുസരിച്ച് ജീവിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇവയിലെല്ലാം ഉള്ളത്. അവയെല്ലാം ശരിയായി മനസ്സിലാക്കി അവ പാലിച്ചു ജീവിക്കുമ്പോഴാണ് നാം സഭാമക്കളായി വളരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രവാചകരെയും പ്രബോധകരെയും നൽകി അനുഗ്രഹിച്ച ദൈവമേ, തിരുസഭാ അധികാരികളിലൂടെ അങ്ങ് നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് പാടാം. പ്രവാചകന്മാരിൽ ഇസ്രായേൽ ജനതയെ നേരെ നയിച്ചല്ലോ, പ്രബുദ്ധരാക്കി ദൈവേഷ്ടത്തിൽ ധർമ്മത്തികവോടെ. കുറഞ്ഞു തെറ്റുകൾ ഇതിനാൽ ദൈവിക വെളിപാടറിയുകയാൽ, നിറഞ്ഞു കൃപയുടെ വാരൊളിയെങ്ങും ജീവിതവീഥികളിൽ. അനീതി നിറയും ഹൃദയം തോറും നീതി കൊളുത്തിടുവാൻ, അതുല്യ ഭാഗ്യം പ്രവാചകന്മാർ കരുളീ സകലേശൻ. തിരിച്ചു വരുവാൻ ഇടനൽകുകയായി പാപം ചെയ്യുകയിൽ, സ്മരിച്ചു ദൈവിക ദാനവരങ്ങൾ പരിചൊടു ജനവൃന്ദം. ദൈവവചനം വായിക്കാം, വിവരിക്കാം. കർത്താവ് തന്നെ ദൈവം എന്നു തെളിയിക്കുന്നതിനായി ഏലിയ പ്രവാചകൻ പ്രവർത്തിച്ച അത്ഭുതം വിവരിച്ചു പറയുക. 1 രാജാക്കന്മാർ 18:20-40 വാക്യങ്ങൾ. വഴികാട്ടാൻ ഒരു തിരുവചനം. തിന്മയെ വെറുക്കുവിൻ, നന്മയെ സ്നേഹിക്കുവിൻ, നഗരകവാടത്തിൽ നീതി സ്ഥാപിക്കുവിൻ. 5:15 നമുക്ക് പ്രവർത്തിക്കാം. ഇസ്രായേൽ ജനത്തെ ദൈവവഴിയിലൂടെ നയിച്ച പ്രവാചകരുടെ പേരുകൾ എഴുതുക. എൻ്റെ തീരുമാനം. ദൈവത്തിൻ്റെ വഴികൾ എനിക്ക് വിശദമാക്കി തരുന്ന സഭാപ്രബോധനങ്ങൾ ഞാൻ അനുസരിക്കും.